2022 ഒക്ടോബർ 23 ഞായറാഴ്ച വാരന്ത്യ കൗമുദിയുടെ രണ്ടാം പേജിൽ നിന്നും സ്ട്രോക്ക് സമയം പാഴാക്കരുത്. സ്ട്രോക്ക് വന്നാൽ എന്ത് ചെയ്യണം? ഒക്ടോബർ 29 ലോക സ്ട്രോക്ക് ദിന പശ്ചാത്തലത്തിൽ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലെ സ്ട്രോക്ക് ചികിത്സാ വിഭാഗം മേധാവിയും വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷന്റെ നിർദ്ദേശക സമിതി അംഗവുമായ ഡോക്ടർ പി എൻ ശൈലജ സംസാരിക്കുന്നു. വായിക്കുന്നത് ബി എസ് രാജേഷ്. ഈ വർഷം സ്ട്രോക്ക് ദിനത്തിലെ തീം: ഒക്ടോബർ 29 ലോക പക്ഷാഘാത ദിനമായി ആചരിക്കുന്നത് സ്ട്രോക്ക് എന്ന അസുഖത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം സമൂഹത്തിന് നൽകാനാണ്. സ്ട്രോക്ക് എന്നാൽ എന്താണ്, എങ്ങനെ തിരിച്ചറിയാം, വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, രോഗം പിടിപെട്ടവർക്ക് ശരിയായ രീതിയിൽ ചികിത്സ നൽകുക എന്നിവയെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. പ്രഷ്യസ് ടൈം എന്നതാണ് ഈ വർഷത്തെ തീം. നമുക്കറിയാം, സമയം വളരെ വിലയേറിയതാണ്. സ്ട്രോക്ക് വന്നുകഴിഞ്ഞാൽ കൃത്യസമയത്തുള്ള ചികിത്സ അത്യാവശ്യമാണ്. ഇതിലൂടെ സ്ട്രോക്ക് മൂലം വരുന്ന വൈകല്യങ്ങളും മരണങ്ങളും കുറയ്ക്കാം. സമീപകാലത്തെ സ്ട്രോക്ക് ചികിത്സയിലുണ്ടായ ഏറ്റവും വലിയ പുരോഗതി എന്താണ്? സ്ട്രോക്ക് ചികിത്സയുടെ സുവർണ മണിക്കൂർ എന്താണ്? കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്ട്രോക്ക് ചികിത്സാ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ത്രോംബോലിസിസ് സ്ട്രോക്ക് സംഭവിച്ച് 4.5 മണിക്കൂറിനുള്ളിലാണ് ഈ ചികിത്സ നൽകേണ്ടത്. ത്രോംബോലിറ്റിക് മരുന്നുകൾ രക്തക്കുഴലുകളിലൂടെയുള്ള രക്തക്കട്ടയെ അലിയിപ്പിച്ച് രക്തപ്രവാഹം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു. കഴിഞ്ഞ 1-2 വർഷങ്ങളായി സ്ട്രോക്ക് സംഭവിച്ചതിനു ശേഷം 9 മണിക്കൂർ വരെ ത്രോംബോലിസിസ് ചികിത്സ നൽകാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. രോഗി 4.5 മണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തുന്നതെങ്കിൽ CT, MRI, പെർഫ്യൂഷൻ സ്കാൻ എന്നിവ നടത്തി രോഗിയിൽ തലച്ചോറിന്റെ നശിച്ചുപോയ കോർ മേഖലകളും പ്രവർത്തനം വീണ്ടെടുക്കാനാകുന്ന പെനംബ്ര മേഖലകളും വേർതിരിച്ചറിഞ്ഞ ശേഷമാണ് ചികിത്സ തീരുമാനിക്കുന്നത്. വളരെ ചെറിയ വിഭാഗം ജനങ്ങളിൽ മാത്രമേ ഈ ആനുകൂല്യം ഉപയോഗിക്കാൻ സാധിക്കൂ. ത്രോംബോലിസിസ് ചികിത്സ കൃത്യമായ സമയത്ത് നൽകാൻ സാധിച്ചാൽ സ്ട്രോക്ക് മൂലം ഉണ്ടാകാനിടയുള്ള വൈകല്യം 30% വരെ കുറയ്ക്കാൻ സാധിക്കും. മെക്കാനിക്കൽ ത്രോംബക്ടമി: വലിയ സ്ട്രോക്ക് വരുന്നവരിൽ ചെയ്യുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബക്ടമി. വലിയ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുമ്പോൾ കത്തീറ്റർ കടത്തിവിട്ട് രക്തക്കട്ട നീക്കം ചെയ്യുന്ന രീതിയാണിത്. സ്ട്രോക്ക് സംഭവിച്ച 6 മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്യേണ്ട ഒരു ചികിത്സാ രീതിയാണിത്. എന്നാൽ 24 മണിക്കൂറുകൾക്കുള്ളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ത്രോംബക്ടമി വിജയകരമായി ചെയ്യാൻ സാധിക്കുമെങ്കിലും സമയം വൈകുന്നതിനനുസരിച്ച് തലച്ചോറിൽ നശിച്ചുപോകുന്ന കോശങ്ങളുടെ എണ്ണം കൂടും. അതുകൊണ്ട് എത്രയും വേഗം ആശുപത്രിയിൽ എത്തുന്നതാണ് ഉത്തമം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ രക്തക്കുഴൽ തുറക്കുവാൻ സാധിച്ചാൽ സ്ട്രോക്ക് മൂലം ഒരാൾക്ക് ഉണ്ടാകാനിടയുള്ള ശാരീരിക വൈകല്യത്തിന്റെ അളവ് 40 മുതൽ 50% വരെ കുറയ്ക്കാൻ സാധിക്കും. സ്ട്രോക്ക് യൂണിറ്റിൽ ചികിത്സിക്കണം. സ്ട്രോക്ക് വന്ന രോഗിയെ പ്രത്യേകം തയ്യാറാക്കിയ സ്ട്രോക്ക് യൂണിറ്റിൽ ചികിത്സിക്കുന്നതിലൂടെ മരണസാധ്യതയും വൈകല്യ സാധ്യതയും വലിയ അളവിൽ കുറയ്ക്കാൻ സാധിക്കും. ഈ രീതിയിൽ മികച്ച പരിചരണം ലഭിച്ച രോഗിയുടെ പുനരധിവാസവും അയാളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണെന്ന് മറക്കരുത്. സ്ട്രോക്ക് വന്ന ഒരാൾക്ക് രോഗത്തിൽ നിന്നും പരിപൂർണ മുക്തി ലഭിക്കുമോ? ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണസാധ്യതയുള്ള രോഗം പക്ഷാഘാതമാണ്. ഏറ്റവും കൂടുതൽ ശാരീരിക വൈകല്യങ്ങൾക്ക് കാരണമാകുന്ന രോഗമാണിത്. ശരീരഭാഗങ്ങൾ തളരുക, സംസാരശേഷി നഷ്ടപ്പെടുക, കാഴ്ചക്കുറവ്, വായിലൂടെ ഇറക്കാൻ കഴിയാത്ത അവസ്ഥ, നടക്കാൻ കഴിയാത്ത അവസ്ഥ, ഓർമ്മക്കുറവ് തുടങ്ങിയവ ഉണ്ടാകാം. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വൈകല്യം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെയും സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെയും ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിന്റെയും ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. 100 സ്ട്രോക്ക് രോഗികൾ എടുക്കുമ്പോൾ ആദ്യത്തെ 1 മാസത്തിനകം 20 മുതൽ 40% വരെ പേരിൽ മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് കഴിഞ്ഞുള്ള 10 മുതൽ 20% പേരും പൂർണ്ണമായി വിമുക്തി നേടുന്നു. 20 മുതൽ 40% പേരിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും അവർക്ക് പരസഹായമില്ലാതെ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വന്നേക്കും. ഒരിക്കൽ സ്ട്രോക്ക് വന്നാൽ ആജീവനാന്തം മരുന്ന് കഴിക്കണോ? ഒരിക്കൽ സ്ട്രോക്ക് വന്ന ഒരാൾക്ക് ആജീവനാന്തം മരുന്ന് കഴിക്കേണ്ടി വരും. രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങി വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന രോഗങ്ങളെയെല്ലാം നിയന്ത്രിച്ച് നിർത്തേണ്ടതുണ്ട്. രക്തം കട്ടപിടിച്ച് രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന ഇസ്കെമിക് സ്ട്രോക്കാണ് വരുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ എന്നീ മരുന്നുകൾ മുടങ്ങാതെ കഴിക്കണം. ഇത് സ്ട്രോക്ക് വരാനുള്ള തുടർ സാധ്യത 30% കുറയ്ക്കും. ഇതോടൊപ്പം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള സ്റ്റാറ്റിൻ മരുന്നും സ്ഥിരമായി കഴിക്കണം. സ്ട്രോക്ക് വരാൻ ഇടയാക്കുന്ന കാരണങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതും ചികിത്സിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, തലച്ചോറിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന രക്തക്കുഴലായ കരോട്ടിഡ് ആർട്ടറിയിൽ 60%ലേറെ ബ്ലോക്ക് വരികയാണെങ്കിൽ കരോട്ടിഡ് എൻഡോട്ടറക്ടമി അല്ലെങ്കിൽ ബ്ലോക്ക് മാറ്റേണ്ടതാണ്. ഇസ്കീമിക് സ്ട്രോക്ക് വരാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഹൃദയത്തിന്റെ വാൽവുകൾ ചുരുങ്ങുകയോ ഹൃദയത്തിന്റെ പമ്പിംഗ് കുറയുകയോ ചെയ്യുന്നതാണ്. ഈ അവസരത്തിൽ ഹൃദയത്തിൽ രക്തം കട്ടപിടിക്കുകയും അത് തലച്ചോറിൽ പോയി സ്ട്രോക്ക് വരികയും ചെയ്യും. ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ പ്രയോജനം ചെയ്യുന്ന വാർഫറിൻ എന്ന മരുന്നാണ് തുടർച്ചയായി കഴിക്കേണ്ടത്. പ്രായമായവരിൽ ഏറിയാൽ ഫിബ്രില്ലേഷൻ കാരണമാണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ ന്യൂവർ ആന്റികോയാഗുലൻ ഗണത്തിൽപ്പെടുന്ന മരുന്നുകളായ ഡാബിഗാഡ്രിൻ, റിവറോക്സബാൻ, അപിക്സബാൻ തുടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കാം. വാർഫറിനെ അപേക്ഷിച്ച് ഈ മരുന്നുകൾക്ക് ഗുണം കൂടുതലാണെന്നും രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നുമാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഒരിക്കൽ സ്ട്രോക്ക് വന്നയാൾക്ക് 1 വർഷത്തിനുള്ളിൽ വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യത 5 മുതൽ 15% വരെയാണ്. കൃത്യമായി മരുന്ന് കഴിക്കുകയും BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയൊക്കെ നിയന്ത്രണ വിധേയമാക്കുകയും ആന്റികോയാഗുലൻ മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും ചെയ്താൽ ഇതിനെ ചെറുക്കാൻ സാധിക്കും. എന്നാൽ ഞങ്ങൾ അടുത്തിടെ നടത്തിയ പഠനം പറയുന്നത് 40 മുതൽ 50% ആളുകൾ മാത്രമേ ആജീവനാന്തം മരുന്ന് കഴിക്കുന്നുള്ളൂ എന്നാണ്. സ്ട്രോക്ക് ചികിത്സയിൽ കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. കേരളത്തിലെ ജില്ലാ ആശുപത്രികളിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ സ്ട്രോക്ക് യൂണിറ്റുകളുണ്ട്. മെഡിക്കൽ കോളേജുകളിലും 9 ജില്ലാ ആശുപത്രികളിലും ഇപ്പോൾ സ്ട്രോക്ക് യൂണിറ്റുകൾ നിലവിൽ വന്നു. ഈ യൂണിറ്റുകളിലൊക്കെ ത്രോംബോലിസിസ് ചികിത്സ സൌജന്യവുമാണ്. എന്നാൽ പുറം രാജ്യങ്ങളിൽ ഉള്ളതുപോലെ ഒരു മെഡിക്കൽ എമർജൻസി സർവീസ് ക്രിയാത്മകമായി നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തെവിടെയും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നത് വലിയ പോരായ്മയാണ്. 108 ആംബുലൻസ് സർവീസ് ഇക്കാര്യത്തിൽ ഗുണകരമായി പ്രവർത്തിക്കുന്നില്ല. ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ രോഗിയെ സ്ട്രോക്ക് യൂണിറ്റുള്ള ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു സംവിധാനം നിലവിൽ വന്നാൽ അത് സ്ട്രോക്ക് ചികിത്സാ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമാകും. അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്തു പോകുന്ന രോഗിയുടെ പുനരധിവാസവും തുടർ ചികിത്സയും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്ക് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി തുടങ്ങിയ തുടർ ചികിത്സ ലഭ്യമാകുന്ന കേന്ദ്രങ്ങൾ സർക്കാർ മുൻകൈയെടുത്ത് സ്ഥാപിക്കേണ്ടതുണ്ട്. അത്തരം കേന്ദ്രങ്ങളിൽ രോഗികളെ പരിചരിക്കാൻ അവരുടെ ബന്ധുക്കൾക്ക് ട്രെയിനിംഗ് നൽകണം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് സ്ട്രോക്ക് ക്ലിനിക് ആരംഭിച്ച് ഡിസ്ചാർജായ രോഗികൾക്ക് സൗജന്യ തുടർ ചികിത്സ നൽകണം. ഈ സ്ട്രോക്ക് ക്ലിനിക്കുകൾ മുഖാന്തരം ആശാവർക്കർമാരെയും ഹെൽത്ത് വർക്കർമാരെയും ഉപയോഗിച്ച് അതത് പ്രദേശങ്ങളിലെ സ്ട്രോക്ക് ബാധിതരെ നിരീക്ഷിക്കാൻ സംവിധാനം വേണം. കൃത്യമായി മരുന്ന് കഴിക്കുന്നുണ്ടോ, ചെക്കപ്പ് ചെയ്യുന്നുണ്ടോ, ആരോഗ്യസ്ഥിതി എന്താണ് എന്നൊക്കെ അറിഞ്ഞുവെക്കണം. അതോടൊപ്പം വിവിധ കേന്ദ്രങ്ങളിൽ കൂടുതൽ സ്ട്രോക്ക് യൂണിറ്റുകൾ ഇനിയും ആരംഭിക്കണം. മുൻകരുതലുകൾ: 6 മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയവ പരിശോധിക്കുക. ഇത്തരം ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ശരിയായ ചികിത്സ നേടുകയും അവ കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും 1/2 മണിക്കൂർ വീതം ശരീരവ്യായാമം ചെയ്യുക. 20 മുതൽ 30% വരെ സ്ട്രോക്ക് വരുന്നത് കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കും. അനാരോഗ്യകരമായ ഭക്ഷണരീതി ഒഴിവാക്കുക. മദ്യപാനവും പുകവലി നിർത്തുക. കാരണങ്ങൾ: സ്ട്രോക്ക് ഒരു പരിധിവരെ ജീവിതശൈലി രോഗമാണെന്ന് പറയാം. പുകവലി, അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ, വ്യായാമം ഇല്ലായ്മ, വിശ്രമകരമായ ജീവിത പശ്ചാത്തലം, അമിതവണ്ണം എന്നിവയെല്ലാം സ്ട്രോക്കിന് കാരണമാകാറുണ്ട്.